You're with SBS Radio.
നമസ്കാരം, ശ്രീ ദേവസ്യ തോട്ടിങ്കൽ, സ്വാഗതം എസ് ബി എസ് മലയാളത്തിലേക്ക്. പല വിധത്തിലുള്ള കൃഷികൾ നമ്മൾ ബാക്ക് യാർഡിൽ ചെയ്യാറുണ്ട്. അതായത് പച്ചക്കറി കൃഷികളായിട്ടും അല്ലെങ്കിൽ വലിയ ഫ്രൂട്ട്സിൻ്റെ കൃഷികളും ഒക്കെ ചെയ്യാറുണ്ട്. എന്നാൽ വളരെ കുറച്ച് പേർ മാത്രമാണ് ബാക്ക് യാർഡിൽ തേനീച്ചകളെ വളർത്തുന്നതായി കണ്ടിട്ടുള്ളത്. എന്തുകൊണ്ടാണ് താങ്കൾ ബാക്ക് യാർഡിൽ തേനീച്ചകളെ വളർത്താൻ കാരണം?
തേനീച്ചകള് ഞാൻ ഇവിടെ പല സുഹൃത്തുക്കളുടെയും വീട്ടിൽ പോയപ്പോൾ അവിടെയൊക്കെ അവർ തേനീച്ച വെച്ചിരിക്കുന്നുണ്ട്. ഞാൻ സുഹൃത്തുക്കളുടെ ഓസ്ട്രേലിയൻ സുഹൃത്തുക്കളുടെ. അപ്പോൾ ഞങ്ങൾക്ക് ചെറുപ്പം തൊട്ടേ കാരണവന്മാരായിട്ട് എപ്പോഴും ചെറുതേനും ഈ ഞൊടിയിൽ എന്ന് പറഞ്ഞ മീഡിയം സൈസ് തേനും കുത്തുന്നതേനും കുത്താത്തതേനും രണ്ടും എപ്പോഴും ഉണ്ടായിരുന്നു. അപ്പം ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നി എന്തുകൊണ്ട് ഈ ആൾക്കാരെ ഉപദ്രവിക്കില്ലാത്ത തേനീച്ചയാകുമ്പോൾ നമുക്ക് യാതൊരു അതുകൊണ്ട് മറ്റു പ്രത്യേക ദോഷങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. അപ്പൊ വിചാരിച്ചു എന്തുകൊണ്ട് നമുക്ക് ആയിക്കൂടാ, അങ്ങനെ ഒരു ക്യൂരിയോസിറ്റി തോന്നി. ഞാൻ ഇബേയിൽ ഒരു ബോക്സ് മേടിച്ച് ഞാൻ ആരംഭിച്ചത്.
ഇപ്പം ഏത് തരം തേനീച്ചയാണ് താങ്കൾ ഇപ്പോൾ വളർത്തുന്നത്?
ഞാൻ വളർത്തുന്ന ഷുഗർ ബാഗ് എന്ന് പറയുന്ന സ്റ്റിംഗ്ലെസ് ആയിട്ടുള്ള ഓസ്ട്രേലിയൻ ഈസ്റ്റ് കോസ്റ്റ് നേറ്റീവ് ആയിട്ടുള്ളതാണ്. ഇവിടെ സാധാരണ കോമൺ ആണ്. സാധാരണ നമ്മൾ പാർക്കിലൊക്കെ പോയി വളരെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ ഇവിടേക്ക് ഇത് കാണാൻ സാധിക്കും. അധികം ഒരു ഫസ്സി അല്ലാത്തൊരു ഈച്ചയാണ്. ഇത് വളരെ ഹാർഡ് വർക്ക് ചെയ്യും. അവരുടെ കോളനി ആണെങ്കിലും ഒരു നല്ലപോലെ അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു കോളനിയാണ്. നല്ല വൃത്തി വേണം, നല്ല എന്നതൊഴിച്ച് വൃത്തിയും പിന്നെ മറ്റേ ഇൻട്രൂഡേഴ്സ് ഒന്നും ഇല്ലെങ്കിൽ വളരെ ഈസി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു ഇനമാണ് ഷുഗർ ബാഗ് എന്ന് പറയുന്നത്. നാട്ടിൽ ഈച്ച കണ്ടിട്ടില്ല. നാട്ടിലെ ചെറുതൻ ഈച്ചനെക്കാളും കുറച്ച് വലിപ്പം കൂടുതലുണ്ട്.
ഓക്കെ, തേനീച്ചകളെ വീട്ടിൽ വളർത്തണമെന്ന് തോന്നിയാൽ എന്തൊക്കെ സൗകര്യങ്ങളാണ് നമുക്ക് പരിസരത്ത് വേണ്ടത്? അതായത് നമുക്ക് കുറച്ച് ബിഗ് ബാക്ക് യാർഡ് വേണം എന്നുണ്ടോ? എങ്ങനെയാണ് അതിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പറയാമോ?
അങ്ങനെയൊന്നുമില്ല, നമുക്ക് വേണ്ടുന്ന ചെറിയ ബാക്ക് യാർഡ് ആണെങ്കിലും ധാരാളം മതി. പക്ഷെ അങ്ങനെയാണെങ്കിൽ കൂടെ നമുക്ക് ഇപ്പം ബാക്ക് യാർഡിൽ നമുക്കിപ്പം ബാർബിക്യൂവും എല്ലാം കൂടി അടുത്തടുത്തുള്ള സ്ഥലമാണെങ്കിൽ ഈ പുകയും ഒക്കെ വന്നു കഴിഞ്ഞാൽ കോളനി ഇഷ്ടപ്പെടുകയില്ല. ഒരു ഒഴിഞ്ഞ കോണില് നല്ല തണലും മഴയിൽ നിന്നൊരു പ്രൊട്ടക്ഷൻ കൊടുക്കാൻ പറ്റുന്ന പോലെ, അതുപോലെ നമുക്ക് ശ്രദ്ധയെല്ലാം പറ്റുന്നു. ഇപ്പം ഉറുമ്പൊന്നും കയറുന്നുള്ള നേരക്കും നോക്കാൻ പറ്റുന്നതായ സ്ഥലത്ത് ഈസി ആയിട്ട് വെക്കാം. അതുപോലെ നമുക്ക് വെള്ളം കൃത്യമായിട്ട് ചോരുന്നത് ഇപ്പം വാട്ടർടാങ്കിന്റെ സൈഡിൽ അതുപോലെയുള്ള സ്ഥലങ്ങളിൽ ഇപ്പം ഈർപ്പവും എറിച്ചിലും അടിക്കാത്തത്, പിന്നെ ചെതല് ഉറുമ്പ് അങ്ങനെയൊന്നും എളുപ്പം കയറി വരാത്ത പോലത്തെ ഒരു സ്ഥലവുമായിരിക്കണം. പിന്നെ ഒരു ഗുണമുള്ള ചെയ്ത് ഒരു മീറ്റർ അകലത്തിൽ പോലും നമുക്ക് രണ്ടു മൂന്ന് തെറ്റി വെക്കാം.
സാധാരണ നാട്ടില് ഇത് മരത്തിലും അല്ലെങ്കിൽ എവിടെയെങ്കിലും സൗകര്യമുള്ളിടത്ത് പോയി കൂട് വെക്കുന്ന ഒരു പതിവ് നമ്മൾ കാണാറ്. എന്നാലും നമ്മളിവിടെ ഇതിനായിട്ട് നമ്മൾ ബോക്സ് ഒരുക്കി അതിൻ്റെ അകത്താണ് ഈ തേനീച്ചകളെ വളർത്തുന്നത്. അപ്പൊ ഈ ബോക്സ് അല്ലെങ്കിൽ ഇതിന് വേണ്ട സാധനങ്ങളൊക്കെ എവിടെ നിന്നാണ് വാങ്ങിക്കാൻ സാധിക്കുക?
ഞാൻ സാധാരണയായിട്ട് ചെയ്യാറ് ഇവിടെ ഹാർഡ്വെയർ ആയിട്ട് മരങ്ങൾ വിൽക്കുന്ന സ്ഥലത്ത് പോയിട്ട് ഹാർഡ്വുഡ് ആണ് ഞാൻ മേടിക്കാറ്. എന്താ വെച്ചാൽ ഹാർഡ്വുഡ് ആകുമ്പോൾ ചെറിയൊരു മഴയൊന്നും പെയ്താൽ ഒന്നും സംഭവിക്കില്ല. പിന്നെ വളരെയധികം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ ഈ പല മരങ്ങളും സിസിഎ ട്രീറ്റഡ് ആണ്. സിസിഎ എന്ന് പറഞ്ഞാൽ ചെതലൊന്നും എടുക്കാതെ ആകാനുള്ള പല പൈനുകളും ഒക്കെ ഔട്ട്ഡോർ ആയിട്ട് ബിൽഡിങ്ങിന് യൂസ് ചെയ്യുന്ന പല മെറ്റീരിയലുകളും സിസിഎ ട്രീറ്റഡ് ആയിരിക്കും. അങ്ങനത്തെ ഇത് കൊണ്ടുവരാം. അങ്ങനത്തെ ഉണ്ടെങ്കിൽ ആ ഈ ചതവാദം സർവൈവ് ചെയ്താലും ആ തേന് ചിലപ്പോൾ വിഷകരമാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അങ്ങനെ ട്രീറ്റഡ് അല്ലാത്ത ഹാർഡ് വുഡ് ആയിട്ടുള്ള ചെറിയ വുഡ് യൂസ് ചെയ്യാം. ടാസ്മാനിയൻ ഓക്ക് അല്ലെ പൈന് അല്ലെങ്കിൽ ജെറ്റോബ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് മരങ്ങൾ അവൈലബിൾ ആയിട്ടുണ്ട്. സാധാരണയായിട്ട് ഞാൻ ഉണ്ടാക്കുന്ന ഒരു അളവ് എന്ന് പറയുന്നത് 200 x 200, ഒരു 140 x 135 തൊട്ട് 150 വരെ ഉയരമുള്ള 200 x 200 ചതുരമുള്ള രണ്ട് പെട്ടി. അത് രണ്ട് പെട്ടി ഒന്നിന്റെ മേലെ മറ്റേ പെട്ടിയുടെ കമത്തി വെച്ചിട്ട് സൈഡിൽ നിന്ന് സീൽ ചെയ്യാണ് ചെയ്യാറ്.
ഓക്കെ ഓക്കെ. അപ്പൊ ഇതിൻ്റെ അകത്ത് എന്തൊക്കെ സാധനങ്ങൾ വേണം? ഇതിപ്പോ ഒരു ബോക്സ് മാത്രമല്ലോ, ഇതിന്റെ അകത്ത് ഈ തേനീച്ചകൾക്ക് കയറി ഇരിക്കാൻ വേണ്ട അറകളും കാര്യങ്ങളും ഒക്കെ വേണമായിരിക്കുമല്ലോ?
ഇല്ല, ഈ ചെറുതേന അതിന്റെ ആവശ്യമില്ല. ചെറുതേന നമ്മൾ ഈ ഷുഗർ ബാഗിന് എന്താ സാധനം ചെയ്യുന്ന വെച്ചാൽ, നമ്മൾ ഒരു ബോക്സ് മേടിച്ചു, നമ്മൾ ഈബേയിലോ അല്ലെങ്കിൽ മറ്റ് ക്ലബുകളിലോ എങ്ങോട്ടും ഒരെണ്ണം മേടിച്ചിട്ട് അതിന്റെ അതേ അളവിലുള്ള ഒരു കാലിപ്പെട്ടി ഉണ്ടാക്കുക. ആ കാലിപ്പെട്ടി ഉണ്ടാക്കിയിട്ട് നമ്മൾ ഈ മേടിച്ച പെട്ടി രണ്ടായി തുറന്നിട്ട് ആ പെട്ടിയുടെ അടിവശം നമുക്ക് ഈ പുതിയ പെട്ടിയുടെ മുകൾവശത്തോട്ട് ചേർക്കുകയും അതുപോലെ ഈ പഴയ പെട്ടിയുടെ മുകൾവശം വേറൊരു പുതിയ പെട്ടിയുടെ അടിവശമായിട്ടും അങ്ങനെ തന്നെ എസ്റ്റാബ്ലിഷ് ആയിട്ട് അങ്ങനെ തന്നെ വെക്കാൻ പറ്റും. അതിൽ നിന്ന് കേറിപ്പോക്കോളും. പിന്നെ ഇതിന് നടുക്ക് റീപ്പോ അങ്ങനത്തെ ഒന്നുമില്ല. ചില ആൾക്കാർ തട്ടുതട്ടായിട്ട് വെക്കാറുണ്ട്. രണ്ടു ഉദ്ദേശമുണ്ട്. ഒന്നെന്ന് വെച്ചാൽ തട്ടുതട്ടായിട്ട് വെച്ച് കഴിഞ്ഞാൽ ഈ പോളന് ഹണിയ്, പിന്നെ ഈച്ചയുടെ മുട്ട, കൂട്, അതെല്ലാം ഓരോരോ അറകളിലായിട്ട് വരും. അതല്ലെങ്കിൽ നമ്മളിപ്പോ സാധാരണ, ഞാൻ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് പോളിനേഷൻ വേണ്ടിയാണ്. എനിക്ക് കുറച്ച് ഫ്രൂട്ട് ട്രീസും വെജിറ്റബിൾസും നട്ട് ട്രീസും ഒക്കെ ഉണ്ട്. അപ്പൊ അതിന് കൃത്യമായിട്ട് പോളിനേഷൻ നടക്കുന്നതിൽ ഇഷ്ടം പോലെ ബീസ് വേണം. പോളിനേഷൻ ഉള്ള ബോക്സ് ആകുമ്പോൾ ജസ്റ്റ് സാധാരണ ബോക്സ്, ഒരു ഒരു ബോക്സ് ആയിട്ട് 200x200 രണ്ട് ബോക്സ് വന്നിട്ട് മേക്ക് മേലെ വെക്കുകയാണ് ഞാൻ സാധാരണ ചെയ്യാറ്.
അപ്പൊ അതുപോലെ ആദ്യം ഈ തേനീച്ചകളെ എവിടുന്നാണ് വാങ്ങുന്നത്? ഇപ്പം ആദ്യം ഒരു റാണിയും കുറച്ച് വർക്കർ ബീസിനെ ആയിരിക്കുമല്ലോ വാങ്ങിക്കേണ്ടത്.
ഇതിന് നമ്മൾ കൂടായിട്ട് തന്നെയാണ് മേടിക്കുന്നത്. മൊത്തം ഒരു കോളനി ആയിട്ടുള്ള, എസ്റ്റാബ്ലിഷ് കോളനി ആയിട്ടുള്ള കൂടാണ് മേടിക്കുന്നത്. ആ കൂടില് റാണിയും ഈച്ചയും മുട്ടയും തേനും പൂമ്പൊടിയും എല്ലാം കൂടെ ചേർന്ന ഒരു എസ്റ്റാബ്ലിഷ് കോളനി നമ്മൾ മേടിക്കുന്നത്.
തേനീച്ച ഉൾപ്പെടെ ആ പാക്കേജ് ആയിട്ട് മേടിക്കുകയാണ്,
പാക്കേജ് ആയിട്ട് മേടിക്കാണ്. അതല്ലെങ്കിൽ നിങ്ങളുടെ ആർക്കുള്ള സുഹൃത്തിന്റെ വീട്ടിലുണ്ടെങ്കിൽ നമ്മളൊരു പെട്ടി ഉണ്ടാക്കി ആ സുഹൃത്തിന്റെ വീട്ടിൽ പോയി അതേ സൈസ് നോക്കി ഒരെണ്ണത്തിന്റെ അടിഭാഗം, ഒരു പെട്ടിയുടെ അടിഭാഗം നിങ്ങളുടെ പുതിയ വീട്ടിന്റെ മേൽഭാഗവും അങ്ങനെയായിട്ട് നമ്മൾ സോപ്പ് ഓവർ ചെയ്യാണ് ചെയ്യുന്നത്.
അപ്പൊ ഇത് വാങ്ങിക്കൊണ്ട് വരുമ്പോ ഇതിന്റെ അകത്ത് പ്രത്യേകമായിട്ട് എന്തെങ്കിലും ശ്രദ്ധിക്കേണ്ടതുണ്ടോ? ഞാൻ ചോദിക്കാൻ കാരണം ഇത് തേനീച്ചകളാണ്, കാര്യം ഇത് കൂടിന്റെ അകത്ത് തന്നെയാണ് ഇരിക്കുന്നതെങ്കിലും പുറത്തിറങ്ങാനുള്ള സാധ്യതകളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അത് വാങ്ങിക്കൊണ്ട് വരുന്നതിൽ എന്തെങ്കിലും പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതുണ്ടോ?
തീർച്ചയായിട്ടും. ഞാൻ സാധാരണ എന്താണെന്നറിയില്ല, ഞങ്ങള് ഈ നാട്ടില് വളരെ കാലമായിട്ട് ഈ എന്റെ ചെറുപ്പം തൊട്ടേ കണ്ട ഒരു കാര്യം എന്ന് വെച്ചാല്, ഈ ന്യൂ മൂൺ, അത് കറുത്തവാദിന്റെ ദിവസമാണ് സാധാരണയില് നമ്മൾ രാത്രി ഒരു 7-8 മണിയായിട്ട് നമ്മൾ ഇതിനെ ഒരു തുണി എന്തിട്ട് മൂടിയിട്ടാണ് നമ്മൾ വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോവുക. കൊണ്ടുപോയി കഴിഞ്ഞ് അവിടെയും ആദ്യത്തെ ഒന്നോ രണ്ടോ ദിവസം മൂടി വെച്ച്, ഒരു ദിവസത്തെ മൂടി വെച്ചിട്ട് ആണ് പിന്നെ നമ്മൾ അതിനെ തുറന്നു വിടുക. രാത്രിയിൽ വേണം നമ്മൾ ഇതിനെ കൊണ്ടുപോകാന്. അതുപോലെ ഇച്ചിരി കാറ്റും വെളിച്ചവും കിട്ടുന്ന പോലെ നമ്മൾ ഒരുപാട് സഫോസിക്കേറ്റഡ് ആയിട്ട് ഇതിനെ കൊണ്ടുപോകരുത്. കാരണം തേനീച്ച വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ജീവിയാണ്, അതിനെ വളരെ നമ്മൾ റെസ്പെക്റ്റോടെ ഹാൻഡിൽ ചെയ്യണം. അതുപോലെ നമ്മളിപ്പോൾ കോളനി മാറ്റി മേടിക്കുകയാണെങ്കിൽ നമ്മൾ അവിടെ തന്നെ വെച്ചിട്ട് ഒരു ഒരു മാസമോ രണ്ടു മാസമോ കഴിഞ്ഞിട്ട് വേണം നമ്മളതിനെ നമ്മുടെ സ്ഥലത്തേക്ക് കൊണ്ടുവരാൻ. നമ്മൾ മേടിച്ചോണ്ടിരുമ്പോൾ കുഴപ്പമില്ല, നമ്മൾ അവരുടെ ആദ്യം പോയി പറഞ്ഞിട്ട് നമുക്കൊരു വൈകുന്നേരം പോയിട്ട് സൂര്യനെ കസ്തമിച്ച് കഴിഞ്ഞാൽ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കതിനെ കാറിൽ വെച്ച് ഒരു തുണി അന്തരിട്ട് മൂടി നമ്മുടെ സ്ഥലത്തേക്ക് കൊണ്ടുവരാമെന്നാണ്. അതുപോലെ നമ്മൾ നോക്കേണ്ടത്, നമ്മൾ വെക്കുന്ന സ്ഥലവും ശരിക്കും നമ്മൾ സ്റ്റാൻഡ് ഉണ്ടാക്കി ആ സ്റ്റാൻഡിന്റെ അടിയിൽ ഇത്തിരി വെള്ളം ഒഴിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ഉറുമ്പ് കയറാണ് നമ്മൾ ഇച്ചിരി കാലിൽ ഗ്രീസ് തേച്ച് കൊടുക്കുക, അങ്ങനെ തന്നെ ചെയ്ത് നല്ലൊരു ഷെൽട്ടറൊക്കെ ഉണ്ടാക്കി റെഡി ആക്കിയിട്ട് വേണം ഇതിനെ കൊണ്ടു നോക്കാൻ. അല്ലാണ്ട് നമ്മളിതിനെ നമ്മൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ കൂടുതൽ പണി ചെയ്യാതെ അതിനുള്ള ഇത് സ്ഥലവും അതിന്റെ പെട്ടി കണക്കാക്കി ബേസ് എല്ലാം റെഡിയാക്കി വെച്ചിട്ട് നേരെ അങ്ങോട്ട് കൊണ്ടു നോക്കുന്നതാണ് എപ്പോഴും നല്ലത്.
അതുപോലെ ഇതിന് എത്രത്തോളം ചെലവ് വരും? ഒരു ഒരു കൂടിന്റെ കാര്യമാണ് ഞാൻ ചോദിക്കുന്നത്.
അത് ഓരോ ഇതാണ്, ഇവിടെയൊക്കെ ആണെങ്കിൽ ഇപ്പം 250 ഡോളറിനൊക്കെ ഓരോ കൂട് കിട്ടാനുണ്ട്. 250 to 500 വരെ കൂട് കിട്ടാനുണ്ട് എസ്റ്റാബ്ലിഷ്ഡ് കോളനി. പിന്നെ നമുക്കിപ്പം ഉണ്ടാക്കാനായി ഒരു 100 ഡോളർ താഴെ നിൽക്കുള്ളൂ നമുക്ക് നല്ലൊരു കൂടുണ്ടാക്കാൻ. അപ്പം അതിന്റെ വില നമുക്ക് കൃത്യമായിട്ട് വില പറയാൻ ബുദ്ധിമുട്ടാണ്. എന്താ വെച്ചാൽ അത് ആ എത്ര കാലമായി ആയിച്ച എങ്ങനെ എന്ത് മെറ്റീരിയലാണ് ആ പെട്ടി ഉണ്ടാക്കിയത് എന്നതിനൊക്കെ ആശ്രയിച്ചിരിക്കും.
അതുപോലെ ഇതിനായിട്ട് നമ്മൾ പിന്നീട് സമയം ചെലവഴിക്കേണ്ട ഒരു ആവശ്യം വരുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ചെടികളൊക്കെ ആണെങ്കിൽ നമ്മൾ എല്ലാ ദിവസവും നമ്മൾ നോക്കണം, ശുശ്രൂഷിക്കണം. അതുപോലെ എന്തെങ്കിലും ഈ തേനീച്ചകൾക്ക് നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ടോ?
നമ്മൾ തേനീച്ച വെച്ച് ഏറ്റവും ആദ്യം ചെയ്യേണ്ട, ആദ്യത്തെ എല്ലാ ദിവസവും തന്നെ നമ്മൾ അതിന് ചുവട്ടിൽ കൂടെ നോക്കി വല്ല ഉറുമ്പ് പോലും കയറുന്നുണ്ടോ, പിന്നെ ഈച്ചകൾ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം. അത് മാത്രമല്ല, ആദ്യത്തെ ഒരാഴ്ച കഴിയുമ്പോൾ ഈച്ച കയറുന്നത് പൂമ്പൊടിയായിട്ടാണോ ഇറങ്ങുന്നത് അതിനകത്തുള്ള മുട്ടയായിട്ടാണോ എന്നൊക്കെ നോക്കണം. ചിലപ്പം കൂട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് അതിനകത്തുനിന്ന് മുട്ടയൊക്കെ എടുത്തിട്ട് വേറെ സ്ഥലത്തേക്ക് പുറത്തേക്ക് പോയി കളയും. അങ്ങനെയുണ്ട്. ചിലപ്പം ഈ കോളനി വലിയ ഇതിനകത്തൊട്ടും സ്ഥലമില്ലാണ്ടായാലും, കുറെ കാലമായിട്ട് എടുക്കാത്തൊരു തേനാണല്ലോ, അതിൻ്റെ അകത്ത് കൂടുതലൊട്ടും സ്ഥലമില്ലെങ്കിലും പുതിയ കോളനി അവർ ഡിവൈഡ് ചെയ്യുമ്പോഴും മുട്ട കൊണ്ടാവാറുണ്ട്. അതുകൊണ്ട് നമ്മൾ ആദ്യത്തെ ഒരാഴ്ച എന്തൊക്കെയാണ് നമ്മൾ എല്ലാ ദിവസവും തന്നെ നോക്കണം, പിന്നെ ഒരു രണ്ടാഴ്ച കൂടുമ്പോൾ ഒരിക്കൽ, പിന്നെ ഒരു രണ്ടാഴ്ച കൂടുമ്പോൾ ഒരിക്കലെങ്കിലും നോക്കിയാൽ മതി നമ്മൾ ഇതൊക്കെ നടക്കുന്നുണ്ടോ. ഇവിടെ രണ്ടു മൂന്ന് പ്രൊഡക്റ്റേഡ്സ് ആയിട്ടുള്ള ഈ ഒരു തരത്തിലുള്ള വാസ്പ് ഉണ്ട് ഇവിടെ, വാസ്പ് ഈച്ചനെ പിടിച്ചതിനും, അപ്പം പിന്നെ ഈ ഉറുമ്പിന്റെ നെസ്റ്റ് വരും, അതൊക്കെ നമ്മൾ നോക്കുക എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ നമ്മളിപ്പം അതിനായിട്ട് പ്രത്യേകിച്ചൊരു സമയം ടൈം ടേബിൾ വെച്ച് സ്പെൻഡ് ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്നില്ല.
തേനീച്ചകളെ ബാക്കിയായിട്ടൊക്കെ വളർത്തുന്നു എന്ന് കേൾക്കുമ്പോൾ തന്നെ കുട്ടികളൊക്കെ ഉള്ളവരെ സംബന്ധിച്ച് അല്പം ഒരു ഭയം മനസ്സിൽ തോന്നിയേക്കാം, ഇതിന്റെ അടുത്തേക്ക് പോകുന്നത് അപകടമല്ലേ, അല്ലെങ്കിൽ പിള്ളേർ പോയി അറിയാതെ പോയി തൊട്ടാലോ.
തീർച്ചയായിട്ടും. എന്താ വെച്ചാൽ ഈ തേനീച്ചക്ക് വെച്ചാൽ രാത്രിയിലൊക്കെ വെളിച്ചത്തിലൊക്കെ തേനീച്ചയും വരും. തേനീച്ച വന്നു കഴിഞ്ഞാൽ ചിലപ്പം നമ്മള് ഭക്ഷണം കഴിച്ചു വെക്കാണ് അവിടെ വന്നു, ചിലപ്പം അല്ലെങ്കിൽ നമ്മുടെ സോഫ്റ്റ് ഡ്രിങ്ക് ആണ് വെച്ചു, ചിലപ്പം പഞ്ചസാരയുടെ ഒക്കെ മണം ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഈച്ച അതിനകത്ത് വീഴും. നമ്മളെടുത്ത് കുടിച്ചു കഴിയുമ്പോൾ ചിലപ്പം കാണാണ്ട് ഇപ്പൊ കാനിലുള്ള ഡ്രിങ്ക് ഒക്കെ എടുത്ത് കാണാതെ കുടിച്ചാൽ ചിലപ്പോൾ തൊണ്ടയിൽ കുത്താനൊക്കെ സാധ്യതയുണ്ട്. ഒരിക്കലും കുത്തുന്ന തേനീച്ചനെ നമ്മൾ വളർത്തുമ്പോൾ എപ്പോഴും നമുക്കൊരു ഒരേക്കറോ അല്ലെങ്കിൽ ഒരു ഏക്കറേജ് സ്ഥലമോ, അത് മാത്രമല്ല നമ്മൾ ബിൽറ്റപ്പ് ഏരിയയിൽ ഇപ്പം ഒരു തേനീച്ചപ്പെട്ടി വെച്ചു അറിയാണ്ട് ഒരു വണ്ടി വന്നാൽ തട്ടിയ പെട്ടി താഴെ വന്നു അയലോക്കംകാരെ മുഴുവൻ തേനീച്ച കുത്തിയാൽ അത് വലിയ ലീഗൽ ലയബിലിറ്റീസ് ആയിട്ട് തീരും. അതുകൊണ്ട് നമ്മൾ എപ്പോഴും അറിയണം നമ്മൾ ഏത് ഏത് തരം തേനീച്ചയാണ് വളർത്തുന്നത്.
ഈ തേൻ എടുക്കേണ്ട ഒരു സമയം എപ്പോഴാണ്?
നമ്മൾ ഈ തണുപ്പ് കാലത്ത് തേൻ എടുക്കാതിരിക്കുകയാണ് ഏറ്റവും നല്ലത്. ഒരിക്കലും തണുപ്പ് കാലത്ത് തേൻ എടുത്തു കഴിഞ്ഞാൽ ഒന്നാമത് ഈച്ച തണുത്ത് അതിൻ്റെ അകത്തേക്കെല്ലാം സീൽ ചെയ്തിരിക്കായിരിക്കും. ഒരു സ്പ്രിംഗ് ടൈമിൽ പൂക്കൾ ആകാൻ തുടങ്ങുന്ന ടൈമിൽ അത് ഓർത്താൽ മതി, ഒരു 15 ഒരു 30 ഡിഗ്രി ടെമ്പറേച്ചർ ഉള്ള ആ ഒരു റേഞ്ച് കുഴപ്പമില്ല. പക്ഷേ നമ്മൾ ഇപ്പം മാർച്ച് മാസത്തിലെടുത്തു, ഏപ്രിൽ തൊട്ടത്ത് ഇപ്പം 10 വരാൻ പോകുന്നെങ്കിൽ നമ്മളത് കുറച്ചുകൂടെ മാറി ഫെബ്രുവരി മാസത്തിലെടുക്കുക. അത് അതാണ് മെയിനായിട്ട് നോക്കാനുള്ളത്. കാരണം വെച്ചാൽ ഈ ചെറുതേനുള്ള ഒരു ഗുണം എന്താ വെച്ചാൽ അതിൽ പൂമ്പൊടി നിരന്തരമായിട്ടുണ്ടാവും. ആ പൂമ്പൊടിയിൽ ഒരു കൂമ്പാരം തന്നെ ഉണ്ടാവും. അവരാ അതിനനുസരിച്ച് ഇങ്ങനെ ഈ പെട്ടിക്ക് സ്ഥലമുള്ളതിനനുസരിച്ച് അവർ തേനും മുട്ടയും ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അപ്പം ആ ഉണ്ടാക്കുന്നതിനനുസരിച്ച് നമ്മൾ എടുക്കാനേ കുഴപ്പമില്ല. നമുക്ക് എപ്പോഴും വേണം നല്ല സ്ട്രെങ്ത് ഉള്ള കോളനിയാണോ, എന്തേലും ഈച്ചയുണ്ട്. ഇപ്പം ഒരുപാട് ഈച്ചയൊക്കെയുള്ള വലിയ കോളനിയാണെങ്കിൽ നമുക്ക് ഒരു വർഷത്തിൽ ഒരു 2-3 പ്രാവശ്യം എടുക്കാൻ പറ്റും. 3 കൂടുതൽ എടുക്കാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല.
ഇനി അവസാനമായിട്ട് ഒരു കാര്യം കൂടെ ഉള്ളത്, ഇനിയിപ്പോ തേൻ എടുക്കുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത്?
ഏറ്റവും ആസ്വാദിക്കാതെ നമ്മൾ ഇതിനുപയോഗിക്കുന്ന കത്തി പാത്രങ്ങൾ അതെല്ലാം നല്ലപോലെ ചൂടുവെള്ളത്തിൽ നല്ല സോപ്പിട്ട് കഴുകി നമ്മൾ അതിനെ വെയിലത്ത് വെച്ചിട്ട് അതിനെ ഉണക്കണം. എല്ലാം നല്ല ഡ്രൈ ആയിരിക്കണം. പിന്നെ നമ്മൾ ഈ ക്യാപ്സൂൾ പോലെ തന്നെ എടുത്തിട്ട് അത് വെയിലത്ത് തന്നെ വെച്ചൊരു 30 കൂളാകുമ്പോൾ അതിങ്ങനെ പൊട്ടി അതിൻ്റെ തന്നെ തേൻ ഒലിച്ചു വരും. നമ്മൾ കഴിയുന്നത് നമ്മൾ കൈകൊണ്ട് തേൻ തൊടാണ്ടിരിക്കണം. എന്നിട്ട് അത് നല്ലൊരു കുപ്പി നന്നായിട്ട് കഴുകി ഉണക്കിയ സ്റ്റെറിലൈസ് ചെയ്ത കുപ്പിയിലാക്കിയിട്ട് അടച്ചു വെച്ചാൽ ഒരു 2-3 വരെ ഇരിക്കും.
ഓക്കെ, എന്തായാലും ഇത്രയും കാര്യങ്ങൾ SBS മലയാളം ശ്രോതാക്കളോട് വിവരിച്ചതിന് വളരെയധികം നന്ദി ശ്രീ ദേവസ്യ തോട്ടുങ്കൽ.
താങ്ക് യു സാൽവി.
Tell us what you think. Like us on Facebook or follow us on Twitter.